ദൈവത്തിന് സ്തോത്രം. മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന വിഷയത്തിൻ്റെ 4 പാഠങ്ങൾ മുഖവരി എന്നുള്ള ബന്ധത്തിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ്റെ കുണക്കർത്താവിടെയാക്കിയല്ലോ. ഇനിയും വേദോപദേശങ്ങൾ എന്നുള്ള കാതറായ വശത്തേക്ക് പ്രവേശിപ്പാൻ്റെ കുണം ആഗ്രഹിച്ചുകൊണ്ട് ഈ 5 അധ്യായവും ദൈവജനത്തിന് മുമ്പാകെ സാദരം സമർപ്പിക്കുന്നു. മനുഷ്യ സൃഷ്ടിയും അവൻ്റെ ആദ്യ അവസ്ഥയും അവൻ്റെ വീഴ്ചയും എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്. സകലത്തിൻ്റെയും സൃഷ്ടിതാവ് ദൈവമെന്ന് നാം വിശ്വസിക്കുന്നു. സകലത്തിൻ്റെയും ലാക്കും സകലത്തിൻ്റെയും കാരണഭൂതനും എന്നാണ് ദൈവത്തെക്കുറിച്ചുള്ളിരിക്കുന്ന ഒരു വിശേഷണം വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ലോകവും അതിലുള്ളിരിക്കുന്ന സകല സൃഷ്ടികളും ഒരു യാദൃച്ഛിക സംഭവമല്ല എന്നും ഏതോ രാസവസ്തുക്കളുടെ സംയോജന നിമിത്തം ഉളവായി തീർന്നിരിക്കുന്ന ചില പദാർത്ഥങ്ങളാണെന്ന് വിളിക്കുന്ന വാദഗതി ലോകത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ അവിചാരിതമായോ യാദൃച്ഛികമായോ ആകസ്മികമായോ വന്നു ഭവിച്ചതൊന്നല്ല ലോകമെന്നുള്ളതും സർവവല്ലഭനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ ഫലമായിട്ട് ഉളവാക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചമെന്നും നാം വിശ്വസിക്കുന്നു. അതിന് തടസ്സമായിട്ട് അനേക വാദഗതികൾ ജ്ഞാനത്തികവിൻ്റെ ഈ യുഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും അതൊക്കെ ഈ ആധികാരികമായിട്ട് തെളിയിപ്പാൻ്റെ കൊണ സാധ്യമല്ലാത്ത വെറും മിഥ്യകളായിട്ട് അവശേഷിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. പരിണാമ സിദ്ധാന്തം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ തന്നെ തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിദ്ധാന്തമായി ഇന്ന് നിലനിൽക്കുന്നു. സകലതിനെയും കാരണമന്വേഷിക്കുന്നതായ മനുഷ്യൻ പ്രപഞ്ചത്തിന് കാരണം കണ്ടെത്തുവാൻ്റെ കൊണം ഏതാണ്ട് ഇല്ലായ്മയുടെ തുറമുഖത്ത് ചെന്ന് നിർവികാരനായി നിൽക്കുന്ന കാഴ്ചയാണ് പരിണാമവാദികളിൽ നമുക്ക് കാണുവാൻ്റെ കൊണം സാധിക്കുന്നത്. എന്നാൽ നമ്മെ പോലെ ഉള്ളിരിക്കുന്ന ദൈവമക്കൾക്ക് പറയുവാൻ്റെ കൊണമിടയാകും, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നമേ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുന്നമേ അനാദിയായും ശാശ്വതമായും നിലകൊണ്ട ഒരു നാമമുണ്ട്, അതാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ലോകത്തിൽ കാണുന്ന സകലതും എന്ന് നാം വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടി നാം ചിന്തിക്കുമ്പോൾ ദൈവസൃഷ്ടിയുടെ വിശദമായിരിക്കുന്നതായ വിവരണങ്ങൾ അവിടെ കാണുവാൻ ഇടയാകുന്നുണ്ട്. ദൈവസൃഷ്ടിയുടെ വലിപ്പവും അതിൻ്റെ പൂർണ്ണതയും ഒരു ശ്രേഷ്ഠതയും കാണിപ്പാനായിട്ടല്ല ഉൽപ്പത്തി പുസ്തകം രചിച്ചിരിക്കുന്നതെങ്കിലും സാമാന്യമായിരിക്കുന്ന ഒരു നല്ല വിവരണം ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിപ്പിനെ കുറിച്ചുണ്ട് എന്ന് പറയുന്നതായിരിക്കും യുക്തം. ആദിയിൽ ദൈവം എന്ന വിധത്തിലാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ദേർ വാസ് ഗാഡ്. ആരംഭത്തിൽ അല്ലെങ്കിൽ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആദിയെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്, ദൈവ പ്രവൃത്തികളുടെ ആരംഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തോടിരിക്കുന്ന ബന്ധത്തിൽ ദൈവ കരവരുത് ആദ്യം പ്രദർശിപ്പിക്കേണ്ട രംഗങ്ങളായിട്ടാണ് ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള പദപ്രയോഗത്തിൽ അന്തർലീനമായിരിക്കുന്നത്. ആദ്യത്തെ 5 സൃഷ്ടിയെക്കുറിച്ച് സാമാന്യമായിരിക്കുന്ന രൂപം കൊടുത്തു കഴിഞ്ഞു. ആ സൃഷ്ടിപ്പിലൊക്കെയും ഇല്ലാതിരിക്കുന്ന ഒരു പ്രത്യേകതയിൽ കൂടി 6 സൃഷ്ടിപ്പ് ദൈവം പൂർത്തീകരിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1 24 മുതൽ താഴോട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ കാണുവാൻ തക്കൊണ്ണം സാധിക്കുന്നത്. ഇങ്ങനെയുള്ളിരിക്കുന്നതായ ഒരു സൃഷ്ടിപ്പിൽ മനുഷ്യ സൃഷ്ടിയോടിരിക്കുന്ന ബന്ധത്തിൽ മാത്രം ഒരു പ്രയോഗമുണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് സർവവല്ലഭനായിരിക്കുന്ന ദൈവം അരുളി ചെയ്യുന്ന ഭാഗങ്ങളാണ് നമുക്ക് കാണുവാൻ്റെ കൊണ്ടുമിടയാകുന്നത്. ജീവന്റെ തുടിപ്പുകൾ ആദ്യമായി കണ്ടത് സമുദ്രത്തിലാണ്. അതിനുശേഷം കന്നുകാലികളുണ്ടായി, പറവജാതികളുണ്ടായി, സസ്യാദികളുണ്ടായി. ഈ സൃഷ്ടിപ്പൊക്കെയും മനോഹരമായിരുന്നു. അത് മനോഹരമായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം സർവകല്ലാവല്ലഭനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരവിരുതലുകളാണ് സൃഷ്ടിപ്പിലൊക്കെയും വെളിപ്പെടുവാൻ്റെ കൊണ്ടുമിടയായത്. സമുദ്രത്തിൽ എത്രതരം മത്സ്യങ്ങളുണ്ട് എന്ന് പൂർണ്ണമായിട്ട് മനുഷ്യൻ ഇന്ന് വരെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രഹിതമായിരിക്കുന്ന ആകൃതിയിലും പ്രകൃതിയിലും ഒക്കെയും വൈവിധ്യം അവകാശപ്പെടുവാൻ്റെ കൊണ്ടും സാധിക്കുന്നതായ ജീവികൾ സമുദ്രത്തിൽ ഉണ്ട് എന്ന് വിളിക്കുന്ന പരമാർത്ഥം നമുക്കറിയാമല്ലോ. സമുദ്രത്തിൽ ജീവനുണ്ട്, നദികളിൽ ജീവനുണ്ട്, ജലാശയങ്ങളെല്ലാവരും ഉൾക്കൊള്ളുവാൻ്റെ കുണമടയാകത്തക്ക രീതിയിൽ ജീവൻ്റെ തുടിപ്പുകൾ ജലാശയങ്ങളിലുണ്ട്. മൃഗങ്ങളിലും അതുപോലെ ഉള്ളിരിക്കുന്ന വൈവിധ്യങ്ങൾ കാണുവാൻ്റെ കൊണം സാധിക്കും. ചാടി നടക്കുന്ന മൃഗങ്ങൾ, ഓടുന്ന മൃഗങ്ങൾ, നടക്കുന്ന മൃഗങ്ങൾ, മൃഗങ്ങളുടെ ചലനങ്ങൾക്ക് തന്നെ വൈവിധ്യം കാണുന്നു. സൗന്ദര്യമുള്ള മൃഗങ്ങൾ, സൗന്ദര്യമില്ലാത്ത മൃഗങ്ങൾ, സീബ്രായെ പോലെ മനോഹരമായിരിക്കുന്ന മൃഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ കഴുതയെപ്പോലെ അത്ര ആകർഷണമില്ലാതിരിക്കുന്ന മൃഗങ്ങളും ലോക സൃഷ്ടിപ്പിലുണ്ട്. അതിൻ്റെ ഉള്ളിലും ജീവനുണ്ട്. ആ ജീവൻ്റെ ഫലമായി അത് ചലിക്കുന്നു, ശബ്ദിക്കുന്നു, മുക്രയിടുന്നു, മുതലായിരിക്കുന്ന വിശേഷങ്ങൾ കാണുവാൻ്റെ ഗുണം സാധിക്കുന്നു. സസ്യലലാദികളിൽ ജീവനുണ്ട്, അത് മനോഹരമാണ്. മനോഹരമായിരിക്കുന്ന ഒരു പുഷ്പം നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. മനോഹരമായ സുഗന്ധം പരത്തുന്നിരിക്കുന്നതായ പൂക്കളെ കാണുമ്പോൾ നമ്മുടെ ഘ്രാണങ്ങൾ അതിനായിട്ട് പരക്കം പായുന്നു. ദൈവമനോഹാരിതയുടെ ശ്രേഷ്ഠതയാണ് ഇവിടൊക്കെയും കാണുവാൻ്റെ ഗുണം സാധിക്കുന്നത്. സൗന്ദര്യത്തിൻ്റെ സമ്പൂർണ്ണത അവകാശപ്പെടാമെന്നതായ ഈ സൃഷ്ടികളൊക്കെയും വൈവിധ്യമാർന്ന നിലകളിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും മഹാമേരുക്കളുടെ മുകളിലും കാണപ്പെടുമ്പോൾ അവയെ ഒന്നിനെക്കുറിച്ചും എൻ്റെ സാദൃശ്യവും എൻ്റെ സ്വരൂപമെന്ന് ദൈവം അവകാശപ്പെടുവാൻ്റെ ഗുണമില്ലാതെ ഇരിക്കുമ്പോൾ ഇതാ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു. നാം നമ്മുടെ സ്വരൂപ സാദൃശ്യപ്രകാരം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിൻ്റെ സാമൂഹ്യ ബോധം അല്ലെങ്കിൽ സൃഷ്ടികളുമായിട്ട് ഇടകലരുവാനും സൗഹൃദം വെച്ച് പുലർത്തുവാനും ഉള്ളിരിക്കുന്ന ദൈവ താല്പര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. മൃഗത്തോട് സഹകരണം വെച്ച് പുലർത്തുവാൻ, സൗഹൃദം വെച്ച് പുലർത്തുവാൻ്റെ ഗുണം ദൈവത്തിന് മനസ്സായില്ല. അതുപോലെ തന്നെ സമുദ്രത്തിലെ മത്സ്യങ്ങളോടും അപ്രകാരം ഇടപെടുവാൻ്റെ ഗുണം ദൈവത്തിന് ഹിതമുണ്ടായില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ രൂപലാവണ്യത്തിനൊത്തവണ്ണം ഉള്ളിരിക്കുന്ന ഒരു സൃഷ്ടിയോട് സഹകരണവും സൗഹൃദവും വെച്ച് പുലർത്തുവാൻ്റെ ഗുണം ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുവാൻ്റെ ഗുണം ദൈവം നിശ്ചയിച്ചു. എന്താണ് ഈ സ്വരൂപവും ഈ സാദൃശ്യവും? സ്വരൂപമെന്നാൽ ഒരു രൂപത്തിൻ്റെ നിഴൽ അഥവാ ആകൃതി എന്നാണ്. നമുക്കെല്ലാവർക്കും സ്വരൂപങ്ങളുണ്ടല്ലോ. ആ സ്വരൂപം നമ്മുടെ നിഴൽ മാത്രമാകും. നമ്മുടെ നിഴലിൻ്റെ അഥവാ ആകൃതിയോടുള്ളിരിക്കുന്നതായ ആ രൂപചേർച്ചയാണ് സ്വരൂപം എന്നുള്ളിരിക്കുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് സാമ്യതയാണ് അല്ലെങ്കിൽ സാദൃശ്യമാണ്. നമ്മുടെ സാദൃശ്യത്തിൽ ദൈവത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഴലിന് രൂപത്തോടുള്ളിരിക്കുന്ന സാദൃശ്യത്തെയാണ് സാമ്യതയാണ് നാം സാദൃശ്യം എന്ന് വിളിക്കുന്നത്. സ്വരൂപം എന്നത് ഒരു രൂപത്തിൻ്റെ നിഴലും സാദൃശ്യം എന്നത് ആ നിഴലിന് രൂപത്തോടുള്ളിരിക്കുന്ന സാമ്യതയും. പ്രയോഗത്തിലെ അർത്ഥത്തിൽ ഇത് രണ്ടും തുല്യമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് മനുഷ്യനോടുള്ളിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകളുടെയും അടിസ്ഥാനം. മറ്റ് ഇതര ജീവികളോട് ദൈവത്തിന് ഇടപാടുകൾ മനുഷ്യനോടുള്ളിരിക്കുന്ന നിലയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യനോട് ഇടപെടുവാൻ്റെ കൊണ്ടും ദൈവം മനസ്സ് വെച്ചു എന്നുള്ളിരിക്കുന്ന ഭാഗം നമുക്ക് അറിയാമല്ലോ. കൊരിന്ത്യർക്കെഴുതിയ 1 11 അധ്യായത്തിൻ്റെ 7 വാക്യം, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകയാൽ എന്നുള്ളിരിക്കുന്ന ഒരു പ്രയോഗം നമുക്കിവിടെ കാണുവാൻ്റെ ഗുണം സാധിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 21 മുതൽ താഴോട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും സമാന ചിന്താഗതി ഉള്ളിരിക്കുന്നതായ ചില ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. 21 മുതൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്നുള്ളിരിക്കുന്ന പ്രയോഗം നമുക്കിവിടെ കാണുവാൻ്റെ ഗുണം ഇടയാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതര സൃഷ്ടികളെക്കാൾ ഉപരിയായി മനുഷ്യനോട് സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും വെച്ചു പുലർത്തുവാൻ്റെ ഗുണം ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ വൈശിഷ്ട്യം. ദൈവസ്വരൂപം എന്നുള്ളത് ഒരു ശാരീരിക സാദൃശ്യം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്വരൂപവും സാദൃശ്യവും തമ്മിലിരിക്കുന്നതായ വിഷയം നാം നേരത്തെ പറഞ്ഞല്ലോ. അതിനോടിരിക്കുന്ന ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ദൈവ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിലേത് മനുഷ്യൻ നോക്കിയാലും ഇന്ന് 5.5 അടി, 6 അടി, 6.5 അടി, 7 അടി അങ്ങേയറ്റം മെറ്റടിയുള്ള മനുഷ്യരുണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്വരൂപ സാദൃശ്യങ്ങൾ തമ്മിലിരിക്കുന്ന പ്രയോഗാർത്ഥത്തിൽ ദൈവത്തിന് 8 അടി നീളമുള്ളിരിക്കുന്ന ഒരു അമാനുഷികമായിരിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പേർ വിളിക്കാം. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശാരീരിക സാദൃശ്യമായിട്ട് നാം അതിനെ കാണുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം വളർന്നു കുറിപ്പാൻ്റെ കൊണ്ട് പ്രയാസമുണ്ടാകുകയില്ല. 8 അടി നീളമുള്ളിരിക്കുന്ന ഒരളവ് പോലെ കൊണ്ട് മനുഷ്യ ദൈവത്തിൻ്റെ ഉയരം നീളവും ആ അടിയും ഇഞ്ചുകളുമായിട്ട് വ്യവച്ഛേദിപ്പാൻ്റെ കൊണ്ടും സാധിക്കും. ദൈവത്തിൻ്റെ നെഞ്ചുവണ്ണവും അതോടുകൂടി അളന്നെടുക്കുവാൻ്റെ കൊണ്ടും സാധിക്കും. എന്നാൽ വേദപുസ്തകം പറയുന്നത് സ്വർഗാദി സ്വർഗങ്ങളിൽ ഉൾക്കൊള്ളുവാൻ്റെ കൊണ്ടും സാധിക്കാത്തവനാണ് ദൈവം. സ്വർഗത്തിലും ഭൂമിയിലും നീ അടങ്ങുകയില്ലല്ലോ എന്ന് ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ ദേവാലയ പ്രതിഷ്ഠയോടിരിക്കുന്ന ബന്ധത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാപരികളെ നമുക്കറിയാമല്ലോ. ആകയാൽ ഈ സാദൃശ്യം അല്ലെങ്കിൽ സ്വരൂപം എന്നുള്ളിരിക്കുന്ന പദപ്രയോഗം ദൈവത്തിൻ്റെ ശാരീരിക സാദൃശ്യമല്ല എന്നുള്ളിരിക്കുന്ന ഭാഗം നാം തികച്ചും മനസ്സിലാക്കേണ്ടതാണ്. ദൈവം ആത്മാവാകുന്നു എന്നുള്ളിരിക്കുന്ന പ്രയോഗം വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഈ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂപി അല്ലെങ്കിൽ അശരീരി എന്നുള്ളിക്കുന്ന അർത്ഥമൊക്കെ കൊടുക്കാമല്ലോ. സ്വയമായിട്ട് ഒരു രൂപമില്ലാത്തവൻ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണുവാൻ്റെ കൊണ്ടും സാധ്യമല്ലാതിരിക്കുന്ന രൂപം ആണ് ദൈവം എന്നുള്ളിരിക്കുന്ന കാര്യം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നുള്ളിരിക്കുന്ന പ്രതിപ്രയോഗത്തിൽ അരൂപിയായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ്റെ കൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിന് പ്രയാസം നേരിട്ടു എന്ന് വന്നേക്കാം. തന്മൂലം ദൈവം ഒരു വലിയ മനുഷ്യനാണെന്നുള്ളിരിക്കുന്നതായ മോർമൻ, സ്വീഡൻ, ബോർഗിയൻ തുടങ്ങിയവരുടെ ചിന്താഗതികൾ തികച്ചും വേദപുസ്തകപ്രകാരം തെറ്റാണ്. എ സൂപ്പർമാൻ, പ്രകൃതിക്ക് അതീതനായിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പ്രകൃത്യാതീതനായിരിക്കുന്ന ഒരു രൂപം എന്നാണ് മോർമൻ, സ്വീഡൻ തുടങ്ങിയിരിക്കുന്നവർ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ശങ്കരന്റെ പുസ്തകം 17-ാം സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്നത് ദൈവത്തിൻ്റെ ശാരീരിക സാദൃശ്യമാണ് തെളിയിക്കുന്ന ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ പരിഷ്കരിച്ച ഭാഷാന്തരത്തിൽ അല്ലെങ്കിൽ റിവൈസ്ഡ് വേർഷനിൽ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്നും അല്പം വ്യത്യാസപ്പെടുത്തിയാണ് കാണിച്ചിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ളിരിക്കുന്ന ആ സങ്കല്പനത്തിൻ്റെ ആകപ്പാടെ ഉള്ളിരിക്കുന്ന തീവ്രത എന്ന് മാത്രമല്ലാതെ ആ പ്രയോഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിരിക്കുന്ന കാര്യമില്ല. ഒരു സൂപ്പറായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രകൃത്യാതീതനായിരിക്കുന്ന ഒരുവനല്ല ദൈവം. സകലത്തിൻ്റെയും സൃഷ്ടാവായി വ്യത്യസ്തമായിരിക്കുന്ന ഒരു രൂപത്തിൽ ഒതുങ്ങാത്തവനായി സകല രൂപങ്ങളെക്കാളും അതിജീവന ഉന്നതയിൽ വാഴുന്നവനാണ് ദൈവം എന്നുള്ളിരിക്കുന്ന പ്രകൃതി, ദൈവം എന്നുള്ളിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും ഇടയാകണം. പ്രകൃതിയുടെയും പരക്കുള്ള ദൈവസൃഷ്ടിയുടെയും മേലുള്ള ദൈവാധിപത്യത്തിന് ഈ സാദൃശ്യ സ്വരൂപ പദപ്രയോഗങ്ങൾ അന്തർലീനമായിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നില്ല എന്നിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ആക്ഷരികമായിരിക്കുന്ന സ്വരൂപവും സാദൃശ്യവുമല്ല. ദൈവം 8 അടി നീളമോ അല്ലെങ്കിൽ 7 അടി നീളമോ അല്ലെങ്കിൽ 6 അടി നീളമോ ഉയരമുള്ളിരിക്കുന്ന മാനുഷ്യ രൂപത്തിന് സമാനമായിരിക്കുന്ന ഒരുവനല്ല, സകലത്തിൻ്റെയും കാരണഭൂതനാണ് എന്നുള്ളിരിക്കുന്ന കാര്യം ആണ് ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. Ephesians 4:23 താഴെയിരിക്കുന്ന ഭാഗങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച സത്യത്തിൻ്റെ ഫലമായിരിക്കുന്ന നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നമുക്ക് നേരത്തെ ചിന്തിപ്പാൻ്റെ കുണമിടെ ആയല്ലോ. അതുപോലെ കൊലോസ്യലേഖനം 3:10 തൻ്റെ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി എന്നും കാണുന്നു. ദൈവത്തിൻ്റെ സ്വരൂപം എന്നുള്ളത് ശരീരപ്രകൃതി രൂപമല്ല, പ്രത്യേക അറിവ്, നീതി, വിശുദ്ധി എന്നീ സാന്മാർഗിക ഗുണങ്ങളുടെ സമ്മേളന ദൃശ്യമാണ് ഈ സാദൃശ്യം എന്ന് വിളിക്കുന്ന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലമായിരിക്കുന്ന മനുഷ്യ ശരീരത്തിനോട് സാദൃശ്യപ്പെടുത്താവുന്ന ഒരു ശരീരം ദൈവത്തിനുണ്ട് എന്നുള്ളിരിക്കുന്ന തെറ്റിദ്ധാരണ നാം വെച്ചു പുലർത്തരുത് എന്ന് നിങ്ങളെ ഓർപ്പിപ്പാൻ്റെ കൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു. എങ്കിലും ദൈവസാദൃശ്യപ്രകാരമുള്ളിരിക്കുന്നതായ അറിവ്, നീതി, വിശുദ്ധി എന്നീ സാന്മാർഗിക വശങ്ങളെക്കുറിച്ചുള്ളിരിക്കുന്ന ബോധം മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർലീനമായിരുന്നു. തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഇതര ദൈവസൃഷ്ടിയായിരിക്കുന്ന സകല മൃഗങ്ങൾക്കും പേര് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ബുദ്ധി മനുഷ്യനുണ്ടായിരുന്നു. ഓരോ സൃഷ്ടികളെയും അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളെയും ഓരോ പക്ഷികളെയും ഓരോ മത്സ്യങ്ങളെയും മനുഷ്യൻ മനുഷ്യൻ്റെ മുമ്പിൽ കൂടി കടത്തിക്കൊണ്ട് വിടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രസാദം തോന്നി. ദൈവത്തിൻ്റെ ജ്ഞാനത്തികവിൽ ഇവയ്ക്ക് ഓരോന്നിനും പേര് വിളിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെങ്കിലും താനുമായിട്ട് സൗഹൃദം വെച്ച് പുലർത്തുവാൻ തക്കുന്ന ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അവയ്ക്കെല്ലാം എന്ത് പേർ വിളിക്കുമെന്ന് കാണുവാനിരിക്കുന്ന കാംക്ഷ ദൈവത്തിനുണ്ടായിരുന്നു. നാല് കൊമ്പും നാല് കാലും ആ കാലിനോട് ഏകദേശം വലിപ്പുള്ളിരിക്കുന്ന ഒരു തുമ്പിക്കയുമായിട്ട് ഒരു മൃഗം മുമ്പിൽ കൂടി കടന്നു പോയപ്പോൾ ആശ്ചര്യപൂർണനായിരിക്കുന്ന മനുഷ്യൻ അതിനെ നോക്കി ആന എന്ന് വിളിച്ചു. മനുഷ്യൻ വിളിച്ചതായ പദം അതിൻ്റെ പേരായിട്ട് ദൈവം അംഗീകരിച്ചു. കാന്താമൃഗത്തിനും ഒട്ടകത്തിനും എരുമയ്ക്കും പശുവിനും ആടിനും കുരങ്ങിനും മുയലിനും ഇപ്രകാരമുള്ളിരിക്കുന്നതായ മനുഷ്യൻ്റെ ആശ്ചര്യപ്രകടനത്തിൻ്റെ ഉള്ളിൽ ഫലമായി പുറത്തു വന്നിരിക്കുന്ന പദങ്ങളെ അവയുടെ പേരുകളായി ദൈവം തൻ്റെ നിഘണ്ടുവിൽ രേഖപ്പെടുത്തി എന്ന് ആണ് കാണുന്നത്. ഒരു മൃഗത്തിൻ്റെ പേര് മറ്റൊരു മൃഗത്തിന് കൊടുക്കുവാൻ്റെ കൊണ്ടമഴയാകാതെ കോടാനുകോടി വെറൈറ്റീസ് ഉള്ളിരിക്കുന്ന മൃഗങ്ങൾക്ക് വിവിധമായിരിക്കുന്ന പേര് കൊടുക്കത്തക്ക രീതിയിൽ മനുഷ്യൻ്റെ ഓർമ്മയുടെ ശക്തി അത്രത്തോളം അപാരമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ മനുഷ്യനെ ഏത് ജ്ഞാനത്തികവിലാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും ഇടയാകുന്നുണ്ട്. ആശയത്തോട് വാക്കുകളെ ബന്ധിപ്പാൻ്റെ കൊണ്ടും മനുഷ്യന് കഴിഞ്ഞു. വെറും ബാലിശവും വന്യവുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മൃഗശബ്ദത്തെ അനുകരിച്ച് ലഭിച്ചതാണ് ഈ സംസാരക്രമം എന്നുള്ളിരിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിൻ്റെ ദോഷത്വം ഇവിടെയാണ് വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ബുദ്ധിശക്തി ഉള്ളിരിക്കുന്ന ഒരു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു നല്ല അർത്ഥവും വ്യാഖ്യാനവും ഈ ഭാഗത്തു നിന്ന് കാണുവാൻ തക്കെ നമ്മുടെയാകും. ആദ്യ മനുഷ്യൻ സാന്മാർഗികവും ആത്മീയവുമായിരിക്കുന്ന പ്രാപ്തിയുള്ളവൻ ആയിരുന്നു. മൂന്നാം അധ്യായത്തിലെ സാന്മാർഗിക പരീക്ഷ ശ്രദ്ധിക്കൂ. സാന്മാർഗികമായിരിക്കുന്ന ദോഷത്തെ എതിർപ്പാനോ കീഴടങ്ങുവാനോ ഉള്ള കഴിവ് ആദാമിനുണ്ടായിരുന്നു. പാപത്തിൽ അബദ്ധവശാൽ വീണുപോയവനല്ല മനുഷ്യൻ. സാഹചര്യങ്ങളുടെ തള്ളൽ കൊണ്ട് നിസ്സഹായനായി തീർന്നുകൊണ്ട് പാപത്തിന് അടിയറ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രമല്ല മനുഷ്യനുള്ളത്. എന്നാൽ സ്വയം ചിന്തിപ്പാനും സ്വയം സംസാരിപ്പാനും സ്വയം വിവേചിപ്പാനും തക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ദൈവിക പരിജ്ഞാനത്തിലെ തൽക്കാലമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് സ്വയഹിതപ്രകാരം സ്വയ തിരഞ്ഞെടുപ്പിൻ പ്രകാരം പൈശാചികമായിരിക്കുന്ന ആലോചനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പാപത്തെ അവൻ വരിക്കുകയായിരുന്നു എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും ഇത് സഹായിക്കുന്നു. സാന്മാർഗികമായ ദോഷത്തെ എതിർപ്പാനും കീഴടക്കുവാനും ഉള്ളിരിക്കുന്ന കഴിവ് ആദവനുണ്ടായിരുന്നു. പാപം സ്വന്തം ഇഷ്ടപ്രകാരമുള്ളതായിരുന്നു. രണ്ടാമതായിരുന്ന ക്രിസ്തുവും അതേ തരത്തിലുള്ളിരിക്കുന്ന പരീക്ഷയെ സഹിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ഒന്നാം ആദം തോറ്റുപോയിരിക്കുന്ന അതേ മണ്ഡലത്തിൽ തന്നെ സമാന വിധത്തിലുള്ളിരിക്കുന്ന പാപങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ്റെ കൊണ്ടും യേശു ക്രിസ്തുവിന് സാധിച്ചു, അല്ലെങ്കിൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിന് സാധിച്ചുവെന്ന് നമുക്കറിയാമല്ലോ. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴോട്ട് ചാടുവാനും കല്ലപ്പമാക്കി തീർക്കുവാനും മലമേൽ നിന്നുകൊണ്ട് സകലത്തിൻ്റെയും മഹത്വം കണ്ടുകൊണ്ട് തന്നെ കീഴൊഴുങ്ങുവാനുള്ളിരിക്കുന്ന പരീക്ഷകൾ തന്നെയാണ് ഒരർത്ഥത്തിൽ ആദവിന് ഏദൻ തോട്ടത്തിലുണ്ടായത്. അതുപോലെ ഉള്ളിരിക്കുന്ന പരീക്ഷ കർത്താവിന് വന്നു കഴിഞ്ഞപ്പോൾ ആദം പരാജയപ്പെട്ട സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു ജയിച്ചു എന്നുള്ളിരിക്കുന്ന ഭാഗം ഇവിടെ നോക്കി നമുക്ക് കാണുവാൻ്റെ കൊണ്ടും സാധിക്കും. മനുഷ്യൻ്റെ ആദ്യ അവസ്ഥ ഒരു മൃഗീയമായിരിക്കുന്ന അവസ്ഥയല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വയമായിട്ട് ചിന്തിപ്പാനും സ്വയമായിട്ട് തിരഞ്ഞെടുപ്പാനും ഉള്ളിരിക്കുന്ന കഴിവ് മനുഷ്യന് ഉണ്ടായിരുന്നു. അത്യുത്കൃഷ്ട സ്ഥാനത്ത് നിന്ന് തരംതാഴ്ത്തപ്പെട്ടവനാണ് മനുഷ്യൻ എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. സൃഷ്ടിപ്പിൽ അതിശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു മേഖലയിലായിരുന്നു മനുഷ്യൻ. എന്നാൽ ആ മേഖലയിൽ പിടിച്ചു നിൽക്കുവാൻ്റെ കൊണ്ടുകൊണ്ടിരിക്കുന്ന വിഗ്രഹത ഉപേക്ഷിച്ചതിൻ്റെ ഫലമായി അവൻ വീണുപോകുവാനും പരിതാപകരമായിരിക്കുന്ന ഒരു തരംതാഴ്ത്തപ്പെടുന്നതിന് മനുഷ്യൻ ഇരയായി തീർന്നു എന്നുള്ളിരിക്കുന്ന കാര്യം ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ദൈവസൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെന്നും അവനേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന മറ്റൊരു ജീവിയും ഭൂമിയിൽ ഉണ്ടായിരിക്കയില്ല എന്നും വേദപുസ്തകവും ശാസ്ത്രവും ഒരുപോലെ സമ്മതിക്കുന്നു. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നതായ ഒരുപാട് ഘടകങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. അതെടുത്തു പറഞ്ഞ സമയം വൃഥാവാക്കേണ്ടിയിരിക്കുന്ന ആവശ്യമില്ലല്ലോ. സമൂഹജീവിയായിരിക്കുന്ന മനുഷ്യന് സകലതിന്മേലുള്ളിരിക്കുന്ന ഒരു തിരിച്ചറിവും ദൈവം നൽകിക്കൊടുക്കുവാൻ്റെ കൊണ്ടും ഇടയായി. മനുഷ്യപ്രകൃതിയുടെ ഒരു വശത്ത് മൃഗസൃഷ്ടിയോട് അല്പയോജിപ്പുള്ള പ്രകൃതി ഒരു നിലയിൽ മനുഷ്യനുണ്ടെങ്കിൽ തന്നെയും അവൻ പ്രകൃത്യാതീതൻ അഥവാ ഉയർന്ന പ്രകൃതിയുള്ള ഒരു വിശിഷ്ട ജീവിയാണെന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉള്ളവനാണ് മനുഷ്യൻ. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വളർന്നു വന്നവനല്ല, പ്രത്യേകത അവയിൽ നിന്ന് ദൂരസ്ഥനാണ്. എന്നും പ്രഗത്ഭനായ മനുഷ്യൻ തന്നെ ആയി മനുഷ്യൻ അവശേഷിക്കുന്നു. അഗസ്റ്റീൻ ഇങ്ങനെ പറയുന്നു, മൃഗവർഗം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വാഭാവികമായോ കൃത്രിമമായുള്ള വേഴ്ച മൂലം പരിവർത്തനം ചെയ്യുന്നു എന്നതിന് ഇതേവരെയും ഒരൊറ്റ സംഭവം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ജന്തുക്കളുടെ ശരീരം വളർന്ന് മനുഷ്യനായി തീർന്നു എന്നുടിക്കുന്ന വാദഗതിയും ഇതേവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യനെ കുരങ്ങനോട് ബന്ധിപ്പിക്കുന്ന ആ സന്ധി ഇതുവരെയും കണ്ടിട്ടില്ല. ഒന്നുപോലും കാട്ടുവാൻ ആർക്കും കഴിയുന്നതുമല്ല. ഇന്നത്തെ മനുഷ്യനേക്കാൾ കുരങ്ങനോട് സാമീപ്യമുള്ള യാതൊന്നും കണ്ടെത്തിയിട്ടും ഇല്ല. അതുകൊണ്ട് പ്രണാമവിദ്യാ സിദ്ധാന്തത്തിൻ്റെ തായ്വേരറക്കുന്നതാണ് മനുഷ്യൻ ദൈവസൃഷ്ടി എന്നുള്ളിരിക്കുന്നതായ വാദഗതി. ആദിമ മനുഷ്യൻ്റെ അതേ രൂപത്തിലും അതേ ആകൃതിയിലും തന്നെ ആധുനിക മനുഷ്യനും നിലനിൽക്കുന്നു. ഒരു മൃഗം ഡെവലപ്പായി മറ്റൊരു മൃഗമായി രൂപാന്തരപ്പെട്ടതിൻ്റെ തെളിവ് ലോകത്തിലൊരിടത്തും അവശേഷിക്കുന്നില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളിരിക്കുന്ന കുരങ്ങിൻ്റെ ആകൃതി തന്നെയാണ് ഇന്നും കുരങ്ങിനുള്ളത്. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളിരിക്കുന്ന മനുഷ്യാകൃതി തന്നെയാണ് ഇന്നും മനുഷ്യനുള്ളത്. സ്വപ്രയത്നത്താലും ദൈവസൗഹൃദത്തിൻ്റെ സമ്മേളനമാകയാലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് വികാസം ഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണെങ്കിൽ തന്നെയും സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു സൂപ്പർ മനുഷ്യൻ ഇതുവരെയും രൂപാന്തരപ്പെട്ടു വന്നിട്ടില്ല എന്നിരിക്കുന്ന പരമാർത്ഥം നമുക്കറിയാമല്ലോ. ആദിമ മനുഷ്യൻ ശ്വസിക്കുന്നവനായിരുന്നു. അവൻ്റെ ശ്വസനത്തിന് തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും. മനുഷ്യൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിപ്പാൻ ഇതുവരെയും മനുഷ്യന് സാധിച്ചിട്ടില്ല. അതിബുദ്ധിമാനായിരിക്കുന്ന വാനശാസ്ത്രജ്ഞനും അതിഭോഷനായിരിക്കുന്ന തെരുവ് തണ്ടിയും ശ്വാസം നിന്നുപോയാൽ മൃതശരീരമായി അവശേഷിക്കുന്ന പരമാർത്ഥം ഇന്നും മനുഷ്യൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. മനുഷ്യൻ ഇപ്രകാരം ഉള്ളിരിക്കുന്ന പരിമിതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ദൈവമായിരിക്കുന്ന സംസർഗം മനുഷ്യൻ വെച്ചു പുലർത്തിയിരുന്നു. വെയിലാറിയപ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം ആദം കേട്ടു എന്ന് പറയുന്നതിൻ്റെ സാരസ്യം മനുഷ്യനുമായി സംസർഗം പുലർത്തുവാൻ തക്കോണം ദൈവം ആഗ്രഹിച്ചുവെന്നും എല്ലായ്പ്പോഴും മനുഷ്യന് ദൈവത്തോട് അടുത്തിരിപ്പാൻ ഒടിക്കുന്ന വാഞ്ച ഉണ്ടായിരുന്നു ഒടിക്കുന്ന കാര്യമാണ് അവിടെ തെളിയിക്കപ്പെടുവാൻ തക്കോണം മഴയായത്. ഒരു മൃഗത്തെ സന്ദർശിച്ച് അതിൻ്റെ പുറത്ത് തലോടുവാത്ത കൊണ്ടും ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന തെളിവുകളൊന്നും വേദപുസ്തകത്തിലില്ല. ഒരു പ്രാവിനെ കണ്ടുകൊണ്ട് അതിനോട് സ്നേഹത്തിന് നിമിഷങ്ങൾ പങ്കിടുവാത്ത കൊണ്ടും ദൈവം നിമിഷങ്ങൾ ചെലവഴിച്ചു തുടിക്കുന്ന പ്രയോഗങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. എന്നാൽ ഇതര സൃഷ്ടികൾക്ക് ലഭിക്കാത്തതായ ഒരു മഹാഭാഗ്യം മനുഷ്യൻ്റെ ഉള്ളിൽ നട്ടുവളർത്തുവാത്ത കൊണ്ടും ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ടവ മനുഷ്യനോട് സൗഹൃദം വെച്ച് പുലർത്തുവാത്ത കൊണ്ടും ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ചിത്രമാണ് ഉൽപ്പത്തിയുടെ പ്രാരംഭാധ്യായങ്ങളിൽ കാണുവാൻ തക്കണം ഇടയാകുന്നത്. എന്നാൽ ഈ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും വേദപുസ്തകം വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്ന കാര്യം മറന്നു പോകാൻ തക്കണം ഇടയാകരുത്. മനുഷ്യൻ്റെ വീഴ്ചയുടെ ഉപദേശം ക്രിസ്തു മതത്തിൽ പ്രത്യേകമായിട്ടുള്ളതല്ല. എല്ലാ മതങ്ങളിലും അതിനെയും അതിൻ്റെ വലുതും ഭയങ്കരവുമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന വിവരണം ഇല്ലായിരുന്നുവെങ്കിൽ തന്നെയും വീഴ്ച, പാപം എന്നിവയെക്കുറിച്ചുള്ളിരിക്കുന്ന പ്രശ്നം ഇന്നും അങ്ങനെ തന്നെ അവശേഷിക്കുമായിരുന്നു. മനുഷ്യൻ ചെയ്ത പാപത്തോടുകൂടിയല്ല അഖിലാണ്ടത്തിൽ പാപം ഉണ്ടായത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ളിരിക്കുന്ന വിവരണങ്ങൾ വലുതായിട്ടില്ല എങ്കിലും മനുഷ്യ നിർമ്മിതിക്ക് മുന്നമേ തന്നെ പാപം എന്നിരിക്കുന്ന അന്ധകാര ശക്തി അഖിലാണ്ടത്തിന്മേൽ ഉണ്ടായിരുന്നു എന്നുള്ളിരിക്കുന്ന തെളിവ് യെശയ്യാപ്രവചനം 14-ാം അധ്യായവും എസെക്കിയേലിൻ്റെ പ്രവചനം 28-ാം അധ്യായവും നമുക്ക് സാക്ഷി നൽകുന്നുണ്ട്. എന്നാൽ പാപത്തിൻ്റെ ഉത്ഭവവും പാപത്തിൻ്റെ വളർച്ചയും പാപത്തിൻ്റെ വികസനവും ഒന്നും പഠിപ്പിക്കുവാനായിട്ടല്ല വേദപുസ്തകം ആഗ്രഹിക്കുന്നത്. പാപത്തിൽ മനുഷ്യൻ വീണുപോയി എന്ന് വിളിക്കുന്ന ദയനീയ ചിത്രം വരച്ച് കാണിക്കുകയാണ്. പാപത്തിന്മേൽ നിന്ന് പാപത്തെ ഉപേക്ഷിപ്പാനൊരുക്കുന്നതായ തീവ്രമായിരിക്കുന്ന ശക്തി മനുഷ്യൻ്റെ ഉള്ളിൽ ഉൾനട്ടിട്ടുണ്ടായിരുന്നു. വീഴ്ചയുടെ ഉപദേശത്തിന് മറ്റു മതങ്ങളോടോ മതസംഹിതകളോടോ ഇല്ലാത്തൊരു ബന്ധം ക്രിസ്തുമാർഗത്തിലുണ്ട്. ക്രിസ്തുമതത്തിൽ ദൈവത്തിൻ്റെ സാത്മാർഗിക സ്വഭാവം ഇതര മതങ്ങളിലെ അത്യുന്നത ജീവികളുടെ വിവരണങ്ങൾ എന്നിവയേക്കാൾ ഉയർന്നതാകയാൽ പാപത്തെപ്പറ്റി ഉയർന്നതും തീക്ഷ്ണവുമായിരിക്കുന്ന അറിവാണ് വേദപുസ്തകം നൽകുന്നത്. ഉന്നത നിലയിൽ ദൈവത്തിൻ്റെ സാത്മാർഗിക സ്വഭാവത്തെയും അന്തരം പാപത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങളെയും മനുഷ്യൻ വീക്ഷിക്കുമ്പോൾ ഈ മഹാദൈവം ലോകം പാപത്തിൽ കടക്കുവാൻ അനുവദിച്ചു എന്ന് ചിന്തിക്കുന്നത് പ്രയാസമായിരിക്കുന്നു. ചിലരുടെ ചിന്താഗതിയിൽ ഇവകളെ തമ്മിൽ യോജിപ്പാൻ പ്രയാസവുമാണ്. എന്നാൽ മനുഷ്യ അധപ്പതനത്തിൻ്റെ വേദസാക്ഷ്യങ്ങൾ ഈ പരമാർത്ഥം നമുക്ക് ശരിയാമണ്ണം മനസ്സിലാക്കി തരുന്നുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഭയങ്കരമായിരിക്കുന്ന പാപാനുഭവത്തിൻ്റെ പൂർണ്ണമായ വിവരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണും. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെ ഉള്ളിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും ഈ പാപത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളിരിക്കുന്ന ഭാഗം കാണുവാൻ തക്കുന്ന അതിപ്രകാരമാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിൽ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശം വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലൊലിക്കുന്ന ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ വിമോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. മനുഷ്യൻ്റെ വീഴ്ചയുടെ ഭീകരാവസ്ഥ ഈ ഭാഗത്ത് കാണുവാൻ തക്കൊണ്ണം നമ്മെ സഹായിക്കുന്നു. പാപം എങ്ങനെ ലോകത്തിൽ കടന്നു എന്നതല്ല, പ്രത്യുത മനുഷ്യജാതിയുടെ മേൽ അതെങ്ങനെ പ്രവേശിച്ചെന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തക വിവരണത്തിൻ്റെ ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദവിൻ്റെ വീഴ്ചയ്ക്ക് മുന്നമേ തന്നെ അഖിലാണ്ടത്തിൽ പാപത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ വേദഭാഗങ്ങളിൽ മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുമല്ലോ. എന്നാൽ പാപത്തിൻ്റെ അഖിലാണ്ടത്തിലുള്ളിരിക്കുന്ന സാന്നിധ്യത്തെക്കാൾ കൂടുതലായി കിരാതമായി ഭവിച്ചത്, ഭീകരമായി ഭവിച്ചത്, മൃഗീയമായി ഭവിച്ചത് മനുഷ്യൻ്റെ ഉള്ളിൽ പാപം കടന്നു എന്നുള്ളതാണ്. സകല സൃഷ്ടികളിൽ നിന്നും ഉപരിയായിരിക്കുന്ന ഒരു ഉദ്ദേശം മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ട് ദൈവോദ്ദേശത്തിൻ്റെ മകുടോദാഹരണമായിരിക്കുന്നതായ മകുടമായിരിക്കുന്ന മനുഷ്യനെ പാപത്തിന് കീഴ്പ്പെട്ടു പോയതിലാണ് ദൈവം ഏറെ ദുഃഖിക്കുവാൻ തക്കൊന്നും ഇടയായത്. സാത്താൻ്റെ ആസ്തിത്വവും ആരംഭത്തിൽ വസ്തുക്കളുടെ ശൂന്യാവസ്ഥയും ലോകത്തിൽ പാപമുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. സാത്താൻ ഉണ്ടായിരുന്നുവെങ്കിൽ പാപമുണ്ടായിരുന്നു. ലോകത്തിൻ്റെ ശൂന്യാവസ്ഥ ഉണ്ടായിരുന്നതിൽ കാരണം കൂടാതെ ശൂന്യമായിട്ടല്ല. പാർപ്പിടത്തിനായി ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം അതിനെ പൂർണ്ണമായിട്ട് സൃഷ്ടിച്ചപ്പോൾ അത് ശൂന്യാവസ്ഥയിലായി തീർന്നതും പാപഫലമായിരുന്നു എന്നുള്ള പരമാർത്ഥം നാം മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതാണ്. സൃഷ്ടിതാവിൻ്റെ പക്കൽ നിന്ന് വന്നപ്പോഴുള്ളിരിക്കുന്ന മനുഷ്യസ്ഥിതിയോട് അവൻ്റെ പാപാനന്തര സ്ഥിതിയെ താരതമ്യപ്പെടുത്തിയാൽ വീഴ്ചയുടെ വിവരണത്തിൻ്റെ യുക്തിത്വം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ണം സാധിക്കുന്നു. ഈ ദൃശ്യാധപതന വിവരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ ആധുനിക അവസ്ഥയ്ക്ക് തക്കവണ്ണമുള്ള ഏതെങ്കിലും സംഭവം നാം സങ്കല്പിക്കണമായിരുന്നു. എന്നാൽ മനുഷ്യ സങ്കല്പത്തിൻ്റെ ആവശ്യമില്ലാതെ വ്യക്തമായി തന്നെ ഈ പരമാർത്ഥത്തെക്കുറിച്ച് വേദപുസ്തകം ഉച്ചൈസ്തരം ഘോഷിക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ അധപ്പതന കാരണമായിരിക്കുന്ന പാപം എവിടെ ഉണ്ടായി എന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ണം സാധിക്കണം. മനുഷ്യൻ വീണുപോയവനാണ്. മനുഷ്യനിൽ പാപം പ്രവേശിച്ചതാണ് ദൈവത്തെ വേദനിപ്പിച്ച സംഗതിയൊന്നും മനസ്സിലാക്കുവാൻ തക്കൊണ്ണം സാധിക്കുന്നല്ലോ. ഏക മനുഷ്യനാൽ പാപമുണ്ടായി. ആ ഏക നിമിത്തം പാപം സർവലോകത്തിലും പകർന്നിരിക്കുന്നു, പരന്നിരിക്കുന്നു എന്നിരിക്കുന്ന പരമാർത്ഥമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാപം എന്നുള്ളത് ഒരു അന്തർദേശീയ അഖിലലോക പ്രശ്നമായിട്ട് സൃഷ്ടിക്കപ്പെടുവാൻ്റെ കൊന്നും അല്ലെങ്കിൽ രംഗത്ത് വരുവാൻ്റെ കൊന്നും ഇടയായി എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ളിരിക്കുന്ന ചിന്തകൾക്ക് പ്രാരംഭം കുറിച്ചുവല്ലോ കർത്താവ് അനുവദിക്കുന്ന അടുത്ത ഭാഗം. അതിൽ നോക്കുന്ന തുടർച്ചയായിട്ട് നമുക്ക് ചിന്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. സമയം പോയതിനാൽ ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രോതാക്കൾക്ക് വീണ്ടും ദൈവനാമത്തിലേക്ക് വന്നമറിയിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.